السلام عليكم امين صاحبേ, നമുക്ക് ക്ലാസ് തുടങ്ങല്ലേ? ആറ് ഇരുപതായി.
കേൾക്കുന്നുണ്ടല്ലോ?
ആ കേൾക്കുന്നുണ്ട്. ആറ് ഇരുപതായി.
ആയിക്കോട്ടെ, തുടങ്ങട്ടെ.
അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ان نريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. اشهد ان لا اله الا الله واشهد ان محمد رسول الله. اعوذ بالله السميع العليم من الشيطان الرجيم. وان كنتم في ريب مما نزلنا على عبدنا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أعدت للكافرين. صدق الله العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ ഫളലുകൊണ്ട്, അള്ളാഹുവിന്റെ കിതാബ് പഠിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ജീവിതത്തിലെ ഒരു വലിയ സൗഭാഗ്യമായി നമ്മൾ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ നല്ല നിശ്ചയദാർഢ്യത്തോടും ഇച്ഛാശക്തിയോടും കൂടി ഇത് മുടങ്ങാതെ കേൾക്കാനും ഖുർആനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനും നമുക്ക് പരമാവധി ശ്രമിക്കണം. തീർച്ചയായും അതിന്റെ ഇഹത്തിലും പരത്തിലുമുള്ള പ്രതിഫലനം തീർച്ചയായും ഉണ്ടാവും. അല്ലാഹു തആല അത് കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ നാല് ക്ലാസ്സുകളിലായിട്ട് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ബക്കറയിലെ 22 ആയത്തുകളുമാണ് എടുത്തത്. ഇന്ന് എനിക്ക് എടുക്കേണ്ട ഉത്തരവാദിത്തം 23 മുതലാണ്. കഴിഞ്ഞ രണ്ടായത്തുകളില് എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തം മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഈ ഖുർആന്റെ സന്ദേശം മൊത്തത്തിൽ പ്രഖ്യാപിച്ചത്. സൗണ്ട് ഇല്ല എന്ന് പറയുന്നല്ലോ, സൗണ്ട് ഉണ്ടെങ്കിൽ ആൾക്കുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം. എനിക്ക് ഇങ്ങോട്ട് കേൾക്കൂല എഴുതി അറിയിക്കണം. സൗണ്ട് ഉണ്ടെങ്കിലും ഇല്ല എന്ന് അറിയിക്കുന്നവർ ആദ്യം ശ്രദ്ധിക്കണം. ഞാൻ ഉണ്ട് എന്ന് കരുതിയാണ് ക്ലാസ് എടുക്കുന്നത്. സൗണ്ട് ഉണ്ട്, ഓക്കെ. അപ്പോ അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന സന്ദേശം അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹുവിന് വഴിപ്പെട്ട് നിങ്ങൾ ജീവിക്കണം. നിങ്ങളെ പഠിച്ചതും നിങ്ങൾക്ക് മുമ്പുള്ളവരെ പഠിച്ചതും ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചതും അവയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും ഏതൊരു ശക്തിയാണോ ആ ശക്തിക്കാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വിധേയപ്പെടേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത്. ആർക്കാണോ സൃഷ്ടിപ്പിന്റെ പരമാധികാരം, ആ സ്രഷ്ടാവിനാണ് സൃഷ്ടികൾ വഴിപ്പെടേണ്ടത്. നിങ്ങളെ പടച്ച അള്ളാഹുവിനാണ് നിങ്ങൾ കീഴ്പ്പെടേണ്ടത് എന്നാണ് മനുഷ്യകുലത്തോട് വളരെ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിൽ പ്രതിപാദിച്ചത്. വിശുദ്ധ ഖുർആൻ കൊണ്ട് ഫലം ലഭിക്കുന്ന ആളുകളെയും ഫലം ലഭിക്കാത്ത ആളുകളെയും ഒക്കെ ആണ് ഇതിന് മുന്നത്തെ ആയത്തുകളിൽ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനാണ് ഇനി കൈകാര്യം, വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറയാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിനെ ശരിക്കും വിശ്വസിച്ചാൽ പിന്നെ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരും. ഖുർആൻ പറയുന്ന കാര്യങ്ങളെ നിഷേധിക്കാൻ വേണ്ടി അന്നും എന്നും ഇപ്പോഴും ഇസ്ലാം വിരുദ്ധ ശക്തികളൊക്കെയും സ്വീകരിക്കുന്ന മാർഗം ഖുർആനിനെ നിഷേധിക്കുക എന്നതാണ്. ഖുർആനെ നിഷേധിച്ചാൽ പിന്നെ അള്ളാഹുവിനെ നിഷേധിക്കാം, പരലോകത്തെ നിഷേധിക്കാം, നരകത്തെ നിഷേധിക്കാം, സ്വർഗത്തെ നിഷേധിക്കാം, ഖുർആൻ സമർപ്പിക്കുന്ന ജീവിത വ്യവസ്ഥയെ നിരാകരിക്കാം. ഖുർആനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഖുർആൻ പറയുന്ന ധാർമ്മിക വ്യവസ്ഥ സ്വീകരിക്കേണ്ടതില്ല, തന്നിഷ്ടപ്രകാരം ജീവിക്കാം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ യുക്തിവാദികളൊക്കെ അടക്കം ഖുർആനെതിരെയാണ് അവർ നിൽക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആണെങ്കിലോ വിശുദ്ധ ഖുർആനിനെ തർക്കമില്ലാത്ത വിധത്തിൽ ഈ സമൂഹത്തിൽ നിലനിർത്തുന്നു. ഒരു വള്ളി പുള്ളി വ്യത്യാസം കൂടാതെ. അപ്പൊ അതിലേക്കാണ് ഇനിയുള്ള ആയത്തുകൾ വരുന്നത്. എനിക്ക് ഒന്ന് രണ്ട് ചെറുത്തുകൾ ഉണ്ട് ക്ലാസ് എടുക്കുന്നത്. അതിലൊന്ന്, നിങ്ങൾ എന്തായാലും മുസ്ഹഫ് മുന്നിലുണ്ടാകും, വേറെ എഴുത്തും പേനും കടലാസൊന്നും വേണ്ട, അതൊക്കെ പിന്നെ നിങ്ങൾ യൂട്യൂബ് നോക്കിയിട്ട് വേണേൽ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. പക്ഷെ വിശുദ്ധ ഖുർആന്റെ മുന്നിൽ ഇരുന്നായിരിക്കണം ഈ ഖുർആൻ ക്ലാസ് കേൾക്കേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ ഖുർആൻ ഉണ്ടായിരിക്കണം, ആ ഖുർആൻ ആയത്തുകളിൽ നിങ്ങളെ കണ്ണുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഖുർആൻ കേൾക്കാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ അശ്രദ്ധരായിരിക്കരുത്, അത് വലിയ അദബ് കേടാണ്, വലിയ അദബ് കേടാണ്. സാധാരണ ആയത്തുകളെ ഖുർആൻ ആയത്തൊക്കെ വരുമ്പോ ജാഗരൂകരായിരിക്കും. ദൈവക്കോ സൗണ്ട് ഇല്ലാന്ന് എഴുതി കാണിക്കുന്ന ആള് ശ്രദ്ധിക്കുക, അവരുടെ തകരാറായിരിക്കും കേട്ടോ, എന്നെ വിശ്വാസാക്കരുത്. അപ്പോ പറയുന്ന എന്താറിഞ്ഞാല്, വിശുദ്ധ ഖുർആൻ പഠിക്കാനിരിക്കുമ്പോ രണ്ട് ചെവിയും കൂർപ്പിച്ച് സീരിയസ് ആയിട്ട് അള്ളാഹുവിന്റെ കലാമാണ് കേൾക്കാൻ പോകുന്നത്. വലിയ ഒരു ഇബാദത്തിലാണ്, അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ ചിറക് വരിച്ചു തരുന്ന ഒരു മജിലിസിൽ. നമ്മളിപ്പോ ഒറ്റക്കാണെങ്കിലും ഒരു വലിയ മജിലിസിന്റെ ഭാഗമാണ് നമ്മൾ. ഒരു മണിക്കൂർ നമ്മൾ ഖുർആൻ പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടായിരിക്കണം ഇതിനെ സമീപിക്കുന്നത്. മുസാഫ് മാത്രമേ വേണ്ടൂ, പേനും കടലാസ് ഒന്നും വേണമെന്നില്ല. പക്ഷെ മുസാഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഖുർആൻ പഠന രീതി അവസാനിക്കുന്നതിന് മുമ്പ് ഖുർആനിൽ ഏതായത്തെടുത്താലും അർത്ഥം പറയാനും ആശയം ഗ്രഹിക്കാനും കഴിയുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പൊ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, അവിടെ ഇരുന്ന് ഉറക്കോ, അതാ ആരും കേൾക്കൊന്നുമില്ല കേട്ടോ. ഞാൻ ഓതുമ്പോ നിങ്ങൾ അവിടെ ഇരുന്ന് ഉറക്കോ ഓതിക്കോളൂ കേട്ടോ, ഇവിടെ സജീവാവുള്ളൂ. ശരി. വഇൻ കുന്തും ഫീ റൈബിം മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നോക്കൂ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അർത്ഥം പറയും, അപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച അർത്ഥം പഠിച്ച അപ്പൊ തന്നെ പഠിക്കാം. വഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൻ, സംശയത്തിലാണെങ്കിൽ, മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, മിമ്മാ നസ്സൽന, നാം ഇറക്കിയതിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, അലാ അബ്ദിന, നമ്മുടെ ദാസന്റെ മേൽ, വഇൻ കുന്തും, നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൻ, സംശയത്തിലാണെങ്കിൽ, മിമ്മാ നസ്സൽന, നാം ഇറക്കിയതിനെ സംബന്ധിച്ച്, അലാ അബ്ദിന, നമ്മുടെ ദാസന് നാം ഇറക്കിയതിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ടെൻഷനൊന്നും കൂടാതെ പഠിച്ചാൽ മതി, ഇപ്പൊ തന്നെ പഠിക്കാം. ഈ വാക്കുകളൊക്കെ തന്നെ ഇനിയും ഖുർആനിൽ വരുന്നത്, വളരെ കുറച്ച് പദങ്ങളെ വിശുദ്ധ ഖുർആനിലുള്ളൂ. വഇൻ കുന്തും ഫീ റൈബിൻ, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, മിമ്മാ നസ്സൽനാ അലാ അബ്ദിന, നമ്മുടെ ദാസന് നാം ഇറക്കിയതിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ഫഉത്തു, നിങ്ങൾ കൊണ്ടുവരിക, ബിസൂറത്തിനൊരധ്യായം, മിമ്മിസ്ലിഹി, ഇതുപോലെയുള്ളൊരധ്യായം നിങ്ങൾ കൊണ്ടുവരിക, മോദോ നിങ്ങൾ ക്ഷണിക്കുക, നിങ്ങൾ വിളിക്കുകയും ചെയ്യുക, ശുഹദാക്കും നിങ്ങളുടെ സഹായികളെ, മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെയുള്ള സഹായികളെ ഒക്കെ വിളിച്ചോളീൻ. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അങ്ങനെ ചെയ്യണം. ഒന്നുകൂടി നോക്കുക, വൈകുന്തും ഫീ റൈബിൻ, നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, മിമ്മാനസ്സൽനാ അലാ അബ്ദിന, നമ്മുടെ ദാസന് നാം ഇറക്കിയതിൽ നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ഫൗത്തു, നിങ്ങൾ കൊണ്ടുവരിക, ബി സൂറത്തിൻ മിമിസ്ലി, ഇതുപോലെയുള്ള ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക, ഒരധ്യായം. വദോ ശുഹദാഅക്കും, നിങ്ങളുടെ സഹായികളെ നിങ്ങൾ വിളിച്ചോളീൻ, മിന്ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ, ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആൻ ഒരു വെല്ലുവിളി നടത്തുന്നു. വിശുദ്ധ ഖുർആൻ സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട് ഇത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന്. ഇതിൽ അള്ളാഹുവിൻ്റെതല്ലാത്ത ഒരു വചനം പോലും ഇല്ല എന്ന്, ഒരക്ഷരം പോലും ഇല്ല. ഇത് പൂർണമായും ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, നാമാണ് ഇത് ഇറക്കിയത്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മില്ലതുൻ ഹക്കീം, യുക്തിജ്ഞനായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഇത് ഖുർആൻ മുഴുവൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെതല്ലാത്തൊരു വാക്കോ വചനോ അതിലില്ല. പക്ഷെ മക്കയിലെ മുശ്രിക്കുകൾ മുതൽ ഇന്ന് വരെ എല്ലാ ഇസ്ലാം എതിരാളികളും ഇസ്ലാമിനെതിരെ ആരോപിച്ച ഒരു ആരോപണം ഈ ഖുർആൻ കെട്ടിച്ചമച്ചതാണ് എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കൂട്ടിയിരുന്നു. അവർക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റിയില്ല, പല പല രീതിയിലും അവർ പറഞ്ഞു. ചിലപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇത് പിശാചുക്കൾ കൊണ്ടുവന്ന് കൊടുത്തതാണ്. വേറെ ചിലപ്പോൾ അവർ പറഞ്ഞു പുരോഹിതന്മാരെ സമീപിച്ച് അവരിൽ നിന്ന് മുഹമ്മദ് കേട്ട് പഠിച്ച് അവതരിപ്പിച്ചതാണ്. വേറെ ചിലപ്പോൾ പറഞ്ഞു ഇത് വേറെ പൂർവികരുടെ കെട്ടുകഥകളെ എടുത്തുദ്ധരിക്കുകയാണ്, മാരണം ചെയ്തുണ്ടാക്കണം. ഇങ്ങനെ ഒന്നുമ നിൽക്കാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്, പല രീതിയിലും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവരാ ഉന്നയിച്ചിരുന്ന ആരോപണത്തിനുള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഖുർആനിലെ പല സ്ഥലത്തും ഈ വെല്ലുവിളിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. വഖാലല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ ഇഫ്തറാഹു വാനഹു ഖൗമുൻ ആഖറൂൻ فَقَدْ جَاءُوا ظُلْمًا وَزُورًا وَقَالُوا أَسَاطِيرُ الْأَوَّلِينَ اكْتَتَبَهَا فَهِيَ تُمْلَى عَلَيْهِ بُكْرَةً وَأَصِيلًا قُلْ أَنزَلَهُ الَّذِي يَعْلَمُ السِّرَّ فِي السَّمَاوَاتِ وَالْأَرْضِ إِنَّهُ كَانَ غَفُورًا رَّحِيمًا سُورَةُ الْفُرْقَانِ 4-5-6 آيَاتِهِ لَا يَقْرَأُونَ وَقَالَ الَّذِينَ كَفَرُوا سَتَنشَئُونَ بَرَيْغَيَانَ പ്രവാചക സന്ദേശം സ്വീകരിക്കാൻ വിസമ്മതിച്ച ജനം പറയുന്നു ഈ ഖുർആൻ അയാൾ സ്വയം കെട്ടിച്ചമച്ചത് മാത്രമാകുന്നു. ഇൻഹാദാ ഇല്ലാ ഇഫ്തറാഹ്, ഈ ഖുർആൻ കെട്ടിച്ചമച്ചതാണ് സത്യനിഷേധികൾ പറയുന്നു. വഹാനഹു അലൈഹി ഖൗമുൻ ആഖറൂൻ, വേറെ ചില ആളുകൾ അക്കാര്യത്തിൽ അയാളെ സഹായിച്ചിട്ടുമുണ്ട്. ഫഖദ് ജാഉ ളുൽമം വസൂറാ, വലിയ അധർമ്മവും പച്ചക്കള്ളവുമാണ് ഇവർ ജൽപ്പിക്കുന്നത്. വക്കാലു, അവര് പറയുന്നു അസാത്തീറുൽ അവ്വലീന കതബഹ, ഇത് പൂർവികരുടെ ഇതിഹാസങ്ങളാകുന്നു, അദ്ദേഹം അത് പകർത്തിയെടുത്തിരിക്കുകയാണ്. ഫഹിയ തുംലാലൈഹി ബുക്റതം വാസീല, രാവിലെയും വൈകിട്ടും അത് അയാൾ വായിച്ചു കേൾപ്പിക്കുന്നുമുണ്ട്. കൊൽ നബിയെ പറയുക, വാനലോകങ്ങളുടെയും ഭൂലോകത്തിന്റെയും പൊരുളറിയുന്നവനാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നഹു കാന ഗഫൂർ റഹീം, അവനേറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. അപ്പൊ അവര് പറഞ്ഞ ജൽപ്പനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇത് കെട്ടുകഥയാണ്, ഇതിൽ ചില ആളുകൾ നബിയെ സഹായിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് പൂർവികരുടെ കെട്ടുകഥകൾ ഇങ്ങനെ എഴുതിക്കൂട്ടിയതാണ്, അത് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഓതിക്കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹു അതിന് പറയുന്നത് ഇത് ലോക പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണ് എന്ന് ഖുർആൻ മറുപടി പറയാം. വേറൊരു ഭാഗത്ത് സൂറത്തുൽ ഖസസിൽ ശ്രദ്ധിക്കണില്ലേ, രാവിലെ ആവുമ്പളെ ചിലർക്ക് ഉറക്കൊക്കെ വന്ന് പണ്ട് സുബൈക്കേഷം ഉറങ്ങി ശീലിച്ചവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കൂടുതലുള്ള ആളുകളൊക്കെ ഒന്ന് ഉണർത്തി കൊടുക്കണം കേട്ടോ. ശ്രദ്ധിച്ചാൽ മതി, എന്നെ നോക്കിയിരുന്നാ പിന്നെ ആ മുസാഫിലും നോക്കിയാൽ ഉറക്കൊന്നും വരില്ല. പറയുക നിങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള വേദം കൊണ്ടുവരീൻ. ഇത് ബനൂ ഇസ്രായേലുകളോട് ചർച്ചയുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറഞ്ഞ ഈ ഖുർആനേക്കാളും തൗറാത്തിനേക്കാളും നല്ലൊരു സംഗതി നിങ്ങൾ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൊണ്ടുവരണേ, ഞാന പിൻപറ്റിക്കോളാം, നിങ്ങൾ ഇതിനേക്കാൾ നല്ല ഒന്ന് കൊണ്ടുവരും. ഈ സന്ദേശത്തെക്കാൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു സന്ദേശം നിങ്ങൾ കൊണ്ടുവരിക. സൂറത്ത് യൂനിസിൽ അള്ളാഹു തആല പറയുന്നു, അം യഖൂലൂന ഇഫ്തറാഹ്, അവര് പറയുന്നു ഇത് കെട്ടിച്ചമച്ചതാണ്. നിക്കുൽ ഫത്തൂ ബിസൂറത്തിൻ മിസ്ലിഹി, എന്നാൽ പറയുക ഇതുപോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരിക. വദൂ മനിസ്തതാതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾക്ക് കിട്ടാവുന്ന കൂട്ടാളികളെ മുഴുവൻ കൂട്ടിക്കോളീൻ. അതേപോലെ സൂറത്ത് ഹൂദിൽ 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അം യഖൂലൂന ഇഫ്തറാഹ്, അവർ പറയുന്നത് കെട്ടിച്ചമച്ചതാണെന്ന്. ഉൽ ഫത്തു ബി അശരി സുവരി മിസ്ലി, 10 സൂറത്ത് കൊണ്ട് പല രീതിയിലും വെല്ലുവിളിക്കുന്നു ഖുർആൻ. മുഫ്തറ വദൂ മനിസ്തതാതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. അതേപോലെ സൂറത്ത് ബനീ ഇസ്രായീൽ, ബനീ ഇസ്രായീൽ കുല്ലൈലി ജിത്തമാത്തിൽ ഇൻസു വൽ ജിന്നു അലാ യഅതൂ ബിമിസ്ലി ഹാദൽ ഖുർആന ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅളുഹും ബിബഅളിൻ ദഖീറാ. ആ ജിന്നു വർഗവും മനുഷ്യവർഗവും ഒക്കെ കൂടി ചേർന്നിട്ട് ഈ ഖുർആന് ബദലായിട്ട് ഒന്ന് കൊണ്ടുവരാൻ നോക്കി, നിങ്ങൾക്ക് കിട്ടാവുന്ന അങ്ങോട്ട് പരസ്പര സഹായങ്ങളൊക്കെ നടത്തിക്കോളി എന്ന് പറഞ്ഞു ഖുർആൻ വെല്ലുവിളിച്ചു. സൂറത്ത് തൂറിൽ 33-34 ആയത്തുകളിൽ, 52-ാമത്തെ അധ്യായം സൂറത്ത് തൂർ, ബല്യഖൂലൂന തഖവ്വലഹു ബല്ലാ യുഅ്മിനൂൻ ഫല്യഅ്തു ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സാദിഖീൻ. അവര് പറയുന്നു ഈ വിശുദ്ധ ഖുർആൻ കെട്ടിച്ചമച്ചതാണെന്ന്, സത്യത്തിൽ അവര് ഉറച്ചു വിശ്വസിക്കുന്നില്ല, എന്നാൽ ഇതുപോലെ ഒരു സന്ദേശം നിങ്ങൾ കൊണ്ടുവരും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആൻ നടത്തിയ വെല്ലുവിളി ഇതുപോലത്തെ ഒരു സൂറത്ത് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാല്, ചിലപ്പോൾ ഇതിനെ വിമർശിച്ചുകൊണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് ഒരു അറബി ഭാഷയിൽ തന്നെ ഒരാൾ എഴുതിയതുപോലെ വേറൊരാൾക്ക് എഴുതാൻ പറ്റുമോ? ഇപ്പൊ ഇക്ബാൽ അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യകാരന്മാര് അവരെഴുതിയതുപോലെ വള്ളത്തോളം എഴുതിയ പോലെ നമുക്കൊരു കവിത എഴുതാൻ പറ്റില്ല. വള്ളത്തോളിന് വള്ളത്തോളിന്റെ ശൈലി ആയിരിക്കും, അതേപോലെ ഖുർആൻ ഖുർആന്റെ ശൈലി ആയിരിക്കും. അതുപോലെ സൂറത്ത് എങ്ങനെ കൊണ്ടുവരാന്ന്, സത്യത്തിൽ ഖുർആന്റെ അതേ രൂപഘടനയിൽ അതേ ഭാഷാ ശൈലിയിൽ ഒന്ന് കൊണ്ടുവരണം എന്നല്ല ഉദ്ദേശിച്ചത്. ഖുർആനിക സ്റ്റൈലിൽ ഒരു പുസ്തകം എഴുതി കൊണ്ടുവരിക എന്ന് അല്ല അതിന്റെ താല്പര്യം, സ്റ്റൈലിലുള്ള തുല്യതയല്ല. ഖുർആനിനോളം ഭദ്രതയും ഗാംഭീര്യവും മഹത്വവുമുള്ള ഒരു പുസ്തകം കൊണ്ടുവരിക, ഖുർആനിനോളം ഗാംഭീര്യവും മഹത്വമുള്ള ഒരു പുസ്തകം കൊണ്ടുവരിക എന്നതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് അറബി തന്നെ ആകണമെന്നൊന്നുമില്ല, ഖുർആൻ സമർപ്പിച്ചതുപോലുള്ള ഒരു സന്ദേശം നിങ്ങൾ കൊണ്ടുവരും. നമ്മൾ മനസ്സിലാക്കണം ഈ വെല്ലുവിളി അന്ന് അറബികൾക്കിടയിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇത് ഒരു സഹാബി കൊണ്ടുപോയിട്ട് ഈ ആയത്ത് കൊണ്ടുപോയിട്ട് കഅബയുടെ മതിൽ കൊണ്ടുപോയി, കഅബയുടെ മതിൽ കൊണ്ടുപോയി വെച്ചാല് അതിന്റെ അർത്ഥം പിന്നെ അതൊരു വലിയ ഇന്നത്തെ ഒരു വലിയ ഇതിൽ അവതരിപ്പിക്കുന്ന പോലെ ഇവർക്ക് വായിച്ചിട്ട് വിരളി പിടിച്ചു. അവരവസാനം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഖുർആന് ബദലായിട്ട് സൂറത്ത് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയ ചരിത്രത്തിൽ പറയുന്നു. അങ്ങനെ ബദലായിട്ട് ഒരു സൂറത്ത് ഉണ്ടാക്കിയിട്ട് കഅബയുടെ അവിടെ കൊണ്ടുപോയി വെച്ചു. വായിച്ചു നോക്കുമ്പോൾ എന്താ, അൽഫീലു മൽഫീർ വമാ അദ്റാക മൽഫീൽ ആന, എന്താണ് ആന, ആന എന്താണെന്നറിയാമോ, ആനക്ക് വലിയ തുമ്പിക്കൈയുണ്ട് കാലുണ്ട് മുട്ടുണ്ട് എന്നിട്ട് ഒരു സൂറത്ത്. അൽഖാരിയ മൽഖാരിയ വമാ അദ്റാക മൽഖാരിയ യൗമയകൂനുന്നാസു കൽഫറാശിൽ മബ്സൂസ്, ഈ പ്രപഞ്ചം ഒരു ഘട്ടത്തിൽ അഭിമുഖീകരിക്കാനിരിക്കുന്ന വമ്പിച്ച വിനാശത്തെ ഹൃദയസ്പർശിയായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോ ആന എന്താണ് ആന, ആനക്ക് കയ്യുണ്ട് തുമ്പിക്കൈയുണ്ട് എന്ന് പറഞ്ഞ് പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് വേറെയും ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകളൊക്കെ കൂടി വലിയൊരു സാഹിത്യകാരനെ ചട്ടം കെട്ടി, എന്നിട്ട് അദ്ദേഹത്തോട് ഖുർആന് ബദലായിട്ട് ഒരു സൂറത്ത് ഉണ്ടാക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒരു സൗകര്യമുള്ള സ്ഥലവും കടലാസും അതിന്റെ എഴുത്താണിയൊക്കെ കൂടി ആവശ്യപ്പെട്ടു. മാസങ്ങൾ കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോൾ കടലാസ് കഷ്ണങ്ങൾ ചുരുട്ടി എറിഞ്ഞിരിക്കുന്നു, ഒന്നുപോലെ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. കേവലം ഒരു സാഹിത്യ ഗ്രന്ഥം ഉണ്ടാക്കാനല്ല പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്നതിന് തുല്യമായ ഒരാശയം സമർപ്പിക്കുക ഇന്നും സാധിച്ചിട്ടില്ലല്ലോ. ഖുർആൻ സമർപ്പിക്കുന്നതിന്റെ ജീവിത വീക്ഷണം, ഖുർആൻ സമർപ്പിക്കുന്ന ഒരു കുടുംബ ജീവിതം, ഖുർആൻ സമർപ്പിക്കുന്ന ഒരു ധാർമ്മിക രംഗം, ഖുർആൻ സമർപ്പിക്കുന്ന സാമ്പത്തിക വീക്ഷണം, ഖുർആൻ സമർപ്പിക്കുന്ന സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയ്ക്ക് തുല്യമായ ഒരാശയം സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ, മനുഷ്യകുലത്തിന് ഉപകരിക്കുന്ന ഒരു സന്ദേശം സമർപ്പിക്കാൻ സത്യത്തിൽ ആലോചിച്ച് നോക്കി സാധിച്ചിട്ടില്ല. കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ഉദയം ചെയ്ത പ്രത്യയശാസ്ത്രങ്ങൾ, സാമ്പത്തിക ശാസ്ത്രങ്ങൾ പോലും പൊളിഞ്ഞില്ലേ? അവ ഉണ്ടായെടുത്ത് തകർന്നില്ലേ? പക്ഷെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒട്ടകത്തിന്റെ മുക്കേറ് പിടിക്കാൻ പഠിച്ച, ജനതയിൽ ജനിച്ച നിരക്ഷനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വായിലൂടെ അവതീർണമായ വിശുദ്ധ ഖുർആൻ ഒരു വള്ളിപുള്ളി വ്യത്യാസമല്ലാതെ, അതിലെ ഒരു ആയത്തുകൾക്ക് ഒരു കോട്ടം പറ്റിയിട്ടില്ല, അതിന്റെ ദർശനങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടില്ല, ഇന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിന് തുല്യമായ ഒരു ആശയം കൊണ്ടുവരാൻ സാധിക്കില്ല. ഇത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യരെ സൃഷ്ടിച്ച, ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ വചനങ്ങളാണ്. നമ്മൾ ഖുർആന്റെ ഇജാസ് പഠിക്കണം. അതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അത് വലിയൊരു ദൃഷ്ടാന്തം. ഞാൻ പലപ്പോഴും നമ്മളെ ക്ലാസ്സുകളിൽ പറയാറുള്ള, മൂസാ നബിക്ക് വടി കൊടുത്തു, ഈസാ നബിക്ക് വെള്ളപ്പാണ്ടുള്ള രോഗികളെയും കുത്തരോഗികളൊക്കെ രോഗം മാറ്റാനുള്ള സിദ്ധി കൊടുത്തു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കൊടുത്തത് ഖുർആനാ. അവ വടി മൂസാ നബിയുടെ വടി വേറെ ആളിട്ടാ പാമ്പാവൂല, ഈസാ നബിയുടെ സിദ്ധി വേറൊരാൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ കാരണം അത് മൂസാ നബി വഫാത്തായതുകൊണ്ട് വളരെ ശക്തിയും പോയി, പിന്നെ വേറെ ആൾ കൊണ്ടിട്ടാ അത് പാമ്പാവൂല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ലഭിച്ച മോജിസത്തായ വിശുദ്ധ ഖുർആൻ എന്റെയും നിങ്ങളുടെയും കയ്യിലുള്ള ഖുർആന മോജിസത്താണ്. അന്നുള്ളതിനേക്കാൾ പ്രോജ്ജലമായ മോജിസത്ത്, കൂരിട്ട് കൂരിരുട്ടുകളെ തട്ടിമാറ്റാൻ കഴിയുന്ന വിശുദ്ധ ഖുർആൻ, വെളിച്ചം പകരുന്ന ഒരു ഖുർആൻ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അത് അതിന്റെ ഒരുപാട് ഘടകങ്ങളാണ് അതിലെ പ്രധാനം. അതാണ് ആ വെല്ലുവിളിയുടെ ഇപ്പൊ ഏത് ഹൃദയങ്ങളെയും വശീകരിക്കാനുള്ള ഒരു വശ്യശക്തി. ഇപ്പൊ നമ്മളെ ബഷീർ മൊയ്തീൻ സാഹിബ് ഫാത്തിഹ സൂറത്ത് ഓതുമ്പോ നമ്മളിരുന്ന് കേട്ടില്ലേ എന്ത് ഭംഗിയിലാണ് അദ്ദേഹം അതിന്. എത്ര തവണ നമ്മളാ ഫാത്തിഹ ഓതിയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര തവണ. ഇതിൽ പ്രായമുള്ള ആളുകളൊക്കെ മജീദ് സാഹിബിന്റെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്, ഇവരൊക്കെ എത്ര തവണ നിസ്കാരത്തിൽ തന്നെ ഒരു ദിവസം 17 തവണ ഖുർആൻ ഓതിയിട്ടില്ലേ, ലക്ഷക്കണക്കിന് തവണ ഫാത്തിഹ ഓതിയിട്ടില്ലേ. പക്ഷെ ബഷീർ മൊയ്തീൻ സാഹിബ് ഖുർആൻ ഫാത്തിഹ ഓതിയപ്പോ നമ്മളൊക്കെ സ്തംഭിച്ചിരുന്നു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാ വതിൽക അംസാൽ നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹു. ഖുർആൻ വിശദീകരിക്കുകയാണ്, ഇത് കരിമ്പാറയുടെ പുറത്ത് പോലെ ഇറങ്ങിയാൽ ആ കരിമ്പാറ പോലെ അള്ളാഹുവിനെ ഭയപ്പെട്ടു. ആരുടെയും ഹൃദയങ്ങൾ, അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ മാത്രം ഉദാഹരണമല്ല, റസൂലുള്ളാഹിയുടെ കാലത്ത് മക്കയിലെ മുശ്രിക്കുകൾ പോലും ഖുർആൻ കട്ടുകേക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. അവർക്ക് പോലും ഖുർആൻ കേൾക്കാൻ കൊതിയായിരുന്നു. നബിയുടെ വീട്ടിൽ നടക്കുന്ന ഖുർആൻ പാരായണം പാത്ത് പതുങ്ങി കേൾക്കാൻ പോയിരുന്നത് സാദാ സീദാ മുസ്ലിം മുശ്രിക്കുകളായിരുന്നില്ല, മക്ക മുശ്രിക്കുകളുടെ നേതാക്കന്മാരായ അബൂ സുഫിയാനും അബൂ ജഹലും ഒക്കെ ആയിരുന്നു. കാരണം അവർക്ക് പോലും ഖുർആൻ കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകളോട് അവർ പറഞ്ഞിരുന്നു, നിങ്ങൾ ഖുർആൻ കേട്ടുപോകരുത്, ഖുർആൻ കേട്ട ബഹളം ഉണ്ടാക്കണം. കാരണം ഖുർആൻ കേട്ടിട്ടാണ് ആളുകളൊക്കെ അസ്വസ്ഥരായി പോകുന്നത്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് അഭയം നൽകിയ ഇബ്നുദ്ദുഗ്നയോട് അറബി നേതാക്കന്മാർ പറഞ്ഞെന്താന്നറിയോ, അഭയമൊക്കെ നൽകിക്കോ, പക്ഷെ അബൂബക്കർ ഉറക്കെ ഖുർആൻ ഓതാൻ പാടില്ല എന്നാ. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖുർആൻ പാരായണം കേട്ട് സ്ത്രീകളും കുട്ടികളും ആളുകളും ഇസ്ലാമിലേക്ക് പോവുകയാണ്. അപ്പൊ ഖുർആൻ ഒരു വലിയ മോജിസത്താണ്. ചാലാ ശാസ്ത്ര വിഷയങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഒരുപാട് മോജിതകൾ പറയാനുണ്ട്, നമുക്ക് പിന്നീട് ഇത് ക്ലാസ് തീരണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാത്തിലേക്കും കടക്കുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരു ഹദീസിൽ പറഞ്ഞു, മാമിനൽ അംബിയാ നബിയുൻ ഇല്ലാ വഉതിയ മാ മിസ്ലഹു ആമന അലൈഹിൽ ബശർ വഇന്നമാ കാല ലദീ ഉതീതു വഹിയാ ഔഹാ അല്ലാഹു ഇലയ്യ ഫർജു വന്നകൂന അക്സറുഹും താബിഅൻ യൗമിൽ ഖിയാമ. അല്ലാഹു റസൂൽ പറയാണ്, മനുഷ്യർക്ക് വിശ്വസിക്കാൻ വേണ്ടാവുന്ന അത്ര ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു നബിയും ഇല്ല തന്നെ. എല്ലാ നബിമാർക്കും അള്ളാഹു അത്യാവശ്യം ദൃഷ്ടാന്തങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത് വഹിയാണ്, ഖുർആനാണ്. ഔഹാഹുല്ലാഹു, അള്ളാഹു നൽകിയ വഹിയാണ് ഇലയ്യ. അതുകൊണ്ട് ഫർജു, ഞാൻ ആഗ്രഹിക്കുന്നു അന്നക്കൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ പിൻഗാമിയുള്ള ആള്. കാരണം മൂസാ നബിയുടെ കാലത്ത് മാത്രമേ ആ മോജിസത്ത് നിൽക്കുള്ളൂ, നബിയുടെ മോജിസത്ത് ഖിയാമത്ത് നാൾ വരെ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുഴുവൻ ലോകത്തിനുമുള്ള പ്രവാചകനാണ്, മുഴുവൻ ലോകത്തിനും ആ മോജിസത്ത് നിൽക്കണം, അതാണ്. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആൻ ആ രീതിയിലാണ് കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. നോക്കുക, നമ്മൾ ആയത്തിലേക്ക് തന്നെ പോകാം. വിശുദ്ധ ഖുർആൻ പറയാണ് അടുത്ത ആയത്ത് നോക്കൂ, ഫ ഫത്തഖുൻ നാറല്ലതി വഖൂദുഹ അന്നാസു വൽ ഹിജാറ ഉഇദ്ദത ലിൽ കാഫിരീൻ ഫഇൻ ലം തഫ്അലു നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ വലം തഫ്അലു നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല തീർച്ച ഫത്തഖുൻ നാറ നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചു കൊള്ളണം വഖൂദുഹ അന്നാസു വൽ ഹിജാറ ആ നരകത്തിന്റെ വിറക് വക്കൂതുഹാദിന്റെ ഇന്ധനം അന്നാസ് മനുഷ്യരും വൽഹിജാറ കല്ലുകളുമാണ് അത് സത്യനിഷേധികൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും നിങ്ങൾ ചെയ്യാനും പോണില്ല. അങ്ങനെ അതേസമയം നിങ്ങൾ സൂക്ഷിക്കണം ഈ ഖുർആനിനെ നിങ്ങൾ നിഷേധിച്ചാൽ അള്ളാഹുവിന്റെ ഈ കലാമ് അത് സത്യസന്ധമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടും നിങ്ങൾ അതിനെ കളവാക്കുകയോ അതിനെ നിഷേധിക്കുകയോ അതിനെ പരിഗണിക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കളവാക്കലൊന്നും ഉണ്ടാവില്ല, പരിഗണിക്കാതിരിക്കലാണ്. എന്ത് കുറേ അല്ലെ? അത് മുലയന്മാരും മുലയന്മാരൊക്കെ പഠിക്കട്ടെ എന്ന് നിർത്തി നമ്മൾ പരിഗണിക്കാതിരുന്നു. അവരെ കുറിച്ചാണ് റസൂലുള്ള പറഞ്ഞത്, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഹദു ഹാദൽ ഖുർആന മഹ്ജൂറ, പഠിച്ചവനെ ഇവര് പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് നാളെ പരലോകത്ത് വെച്ച് പറയുന്നു. എന്തായാലും ശരി, ഒത്തക്കുന്നാറ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ നരകത്തൊന്ന് വിശേഷിപ്പിച്ചാണ് അതിന്റെ ഇന്ധനം മനുഷ്യരും വിറകുകളുമാണ് അല്ലെ കല്ലുകളുമാണ്. ഈ കല്ലുകളെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ട്, ഈ കല്ലുകള് ആ കല്ലുകളെ കുറിച്ച് പറയുന്നത് അതായത് ഈ ഗന്ധകത്തിന്റെ കല്ലുകളാണത്. ഹലക്കഹുല്ലാഹു യൗമ ഹലക സമാവാതി വൽ അർദ ഫിസ്സമാഇ ദുനിയ യുഅദ്ദിബുഹൽ കാഫിറൂൻ. അതിനെ പറഞ്ഞു പറഞ്ഞത് ആകാശഭൂമികൾ സൃഷ്ടിച്ചുണ്ടായ കാലത്ത് ആ സമീപവാനത്തിൽ ഉണ്ടാക്കിയതാണത്. അത് സത്യനിഷേധികളെ ശിക്ഷിക്കാൻ വേണ്ടി അള്ള ഉണ്ടാക്കിയ കല്ലുകളാണ് എന്നാണ്. അതേസമയം വേറെ അതിൽ വിശദീകരിച്ച് പറയുന്നത് ഹിജാറത്തുൽ അസ്നാം, ഇവരാരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങളാണ് ആ കല്ലുകൾ. അപ്പൊ അന്താദില്ലത്തി കാനത്ത് എന്നൊക്കെ ഇബ്നു കസീർ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച തഫ്സീർ ഇബ്നു കസീർ വെച്ചാൽ കാണാൻ കഴിയും. അപ്പൊ അന്താദില്ലത്തി കാനത്ത് തൗബതു മിൻ ദൂനില്ലാ, അള്ളാഹുവിനെ കൂടാതെ അവര് ആരാധിച്ചു കൊണ്ടിരുന്ന ആരാധ്യ വസ്തുക്കളൊക്കെയാണ് ഈ കല്ലുകള്. കാരണം സൂറത്തുൽ അംബിയായിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, ഇന്നക്കും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം, നിങ്ങളോ നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നവയൊക്കെയും നരകത്തിന്റെ വിറകുകളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഭാഗത്ത് സൂറത്ത് ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ ജിന്നിൽ പറയുന്നുണ്ട്, അമ്മൽ ഖാസിത്തൂന ഫകാനൂ ലിജഹന്നമ ഹത്തബ, വഴിവിട്ട് ജീവിക്കുന്ന ആളുകൾ അവർ നരകത്തിന്റെ വിറകുകളായിരിക്കും. അപ്പോ ഈ തെറ്റായി നടന്ന മനുഷ്യന്മാര് അവരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ, അതുകൂടാതെ തന്നെ അള്ളാഹു പ്രത്യേകം നരകവാസികളെ കത്തിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഗന്ധകത്തിന്റെയും മറ്റും ചൂടുള്ള കല്ലുകള്, ഇതൊക്കെയാണ് അത് സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച ഒരു ചർച്ച ഉണ്ട്, നരകപ്പുളയം ഉണ്ടോ, നരകം ഒരുക്കപ്പെട്ടിരിക്കുകയാണെന്നല്ലേ പറയുന്നത്. അങ്ങനെ ഒരു ചർച്ചയിൽ പണ്ഡിതന്മാരിൽ ചില ആളുകൾ പറയുന്നത് നരകം എന്ന് പറയുന്നത് ഇപ്പോളെ വക്കതി അതിനെ കുറിച്ച് പറയുന്നത് വക്കതിസ്ഥതല്ല കസീറും മിന്ന ഇമ്മത്തി സുന്നത്തി ബിഹാദൽ ആയ, ഈ തഫ്സീറിൽ പറയുന്ന ബാധ്യതയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. ഈ ആയത്തിനെ കുറിച്ച് സുന്നത്തിന്റെ പ്രാമാണികരായ പണ്ഡിതന്മാരിൽ ഒരുപാട് പേര് തെളിവായി ഉദ്ധരിക്കുന്നു. എന്തിന്? അലാ അന്നാറ മൗജൂദത്തുല്ലാൻ, നരകം എന്ന് പറയുന്നത് ഇപ്പോഴേ ഉണ്ട് എന്നാണ്, അതിപ്പോഴേ നിലനിൽക്കുന്നു എന്നാ പറയുന്നത്. ലിക്കൗലിഹി ഉഗിത്തത്ത്, അതൊരുക്കപ്പെട്ടിരിക്കുന്നു എന്ന വാക്കിൽ നിന്ന് പല പണ്ഡിതന്മാരും വിവക്ഷിക്കുന്നത് നരകം ഇപ്പോഴേ ഉണ്ട് എന്നതാണ്. അല്ലാതെ അഭിപ്രായമുള്ളവരുണ്ട്, നിൽക്കേണ്ട ആ തർക്കത്തിലേക്കല്ല. പക്ഷെ ഒരു പക്ഷെ നരകം ഉണ്ടാകുക, കാരണം ഫിറാവിനെ കുറിച്ച് പറഞ്ഞല്ലോ, ബർസഖിൽ കഴിയുന്ന ഫിറാവിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ഫഹാക ബി ആലി ഫിറഔന റസൂലല്ലാഹ് അന്നാറു യുറദൂന അലൈഹാ ഗുദുബ്ബം വഅശിയ, രാവിലെയും വൈകുന്നേരവും ഫിറാവുനിന് താപ്പാകാൻ പോകുന്ന നരകമിനെ കാണിച്ചു കൊടുക്കും. ഹാദാ മക്കാദുക്ക, ഇതാണ് എന്റെ ഇരിപ്പിടം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമെന്നാണ്. മാത്രമല്ല വേറെ അതിനു തെളിവായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഒരു ശബ്ദം കേട്ടപ്പോ, എന്തോ ഒന്ന് വീണ ശബ്ദം കേട്ടപ്പോ അവര് ചോദിച്ചു എന്താണത്. അപ്പൊ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തൊരു ശബ്ദം കേട്ടപ്പോ പറഞ്ഞ, ഹാദാ ഹജറുൻ, അതൊരു കല്ലാണ്, മുൽക്കിയ ബിഹി മിൻ ശഫീർ ജഹന്നമ മുൻദു സബഈന സനത്തൻ അല്ലാ നബസലൈല കാരിഹാ, 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകൾ ഭാഗത്ത് നിറിയപ്പെട്ട ഒരു കല്ല് അതിന്റെ താഴെ തട്ടിൽ വീണ ശബ്ദമാണ് കേട്ടത് എന്ന് പറഞ്ഞാൽ 70 വർഷമായി കല്ല് താണുകൊണ്ടിരിക്കുകയാണ്, അത്രയും അഗാധമായ ഗർത്തമാണ് നരകം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നരകമുണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നാണ് ചില ആളുകളുടെ വിശദീകരണം. അല്ലാഹു ആലം. എന്തായാലും മരിച്ച അവിടെ ചെല്ലുമ്പോ നരകം ഉണ്ടാവും എന്നുള്ള കാര്യത്തില് ഒരു സംശയവും നമ്മൾ വെച്ചു പുലർത്തണ്ട. നമ്മളവിടെ ചെല്ലുമ്പോ നരകം ഉണ്ടാവും, ആ കാര്യത്തിൽ സംശയമില്ല. ഏതാണ് അതിനെ കുറിച്ച്? സത്യനിഷേധികൾക്ക് വേണ്ടി അതൊരുക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത ആയത്തിലോ സന്തോഷവാർത്ത അറിയിക്കുക, അല്ലദീനാമനു വിശ്വസിച്ചവർക്ക്, ഈ വിശുദ്ധ ഖുർആനിനെ വിശ്വസിച്ച ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, വിശ്വാസങ്ങളൊക്കെയും ഉൾക്കൊണ്ട ആളുകൾക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. വിശ്വസിച്ചാൽ മാത്രം പോരാ, സൽക്കൽമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് അന്നലഹും നിശ്ചയമായും അവർക്കുണ്ട് ജന്നാത്തിൻ സ്വർഗീയാരാമങ്ങള്, തെജിരീ ഒഴുകുന്നു മിൻ തഹ്തിഹാ അതിന്റെ താഴ്ഭാഗത്ത് കൂടെ, അൻഹാർ നദികൾ, നെഹ്റുൻ ജമ്മു അൻഹാർ നദികൾ ഒഴുകുന്നു, കുല്ലമാ റുസിഖു റസഖ റുസിഖു അവർക്ക് നൽകപ്പെടുമ്പോഴൊക്കെ, മിൻഹാദിൽ നിന്ന് മിൻ തമറത്തിൻ വല്ല കനികളും പഴങ്ങളും, റിസഖ ആഹാരമായി അതിൽ നിന്ന് പഴങ്ങളൊക്കെ നൽകപ്പെടുമ്പോൾ, കാലു അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബിൽ ഇത് നേരത്തെ ഞങ്ങൾക്ക് നൽകപ്പെട്ടതായിരുന്നു, പണ്ട് ദുനിയാവിലൊക്കെ ഞങ്ങൾക്ക് ഇത് കിട്ടിയ പഴയ മാങ്ങിയൊക്കെയാണല്ലോ എന്ന് പറയും. വഉത്തൂബിഹി മുത്തശാബിഹ എന്നാൽ പരസ്പരം സമാനതയുള്ളതായി അവർക്ക് നൽകപ്പെട്ടതാണ്. വലഹും അവർക്കുണ്ട് ഫീഹ ആ സ്വർഗത്തിൽ, അസ്വാജും മുത്തഹറ വിശുദ്ധരായ ഇണകള്, വഹും അവർക്ക് അവർ ഫീഹ ആ സ്വർഗത്തിൽ ഖാലിദൂൻ സ്ഥിരവാസികളാണ്. അർത്ഥം ഒന്നുകൂടി നോക്കും, മുസാഫിൽ നോക്കിയാ മതി. വബശ്ശിർനി സന്തോഷ വാർത്ത അറിയിക്കുക, അല്ലദീനാമനു വിശ്വസിച്ചവർക്കും, വാമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരെ നീ സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ സന്തോഷ വാർത്ത? അന്നലഹും നിശ്ചയമായും അവർക്കുണ്ട് ജന്നാത്തിൻ തജ്രീമിൻ തഹ്തിഹാൽ താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങളുണ്ട്, ഉല്ലമാ റുസിഖു മിൻ ആമിൻ സമറത്തിൽ റിസ്ഖ അവർക്ക് ആഹാരമായി പഴങ്ങളിൽ നിന്ന് ആഹരിക്കാൻ നൽകുമ്പോഴൊക്കെ, കാലു അവർ പറയും, ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബിൽ ഇത് നേരത്തെ ഞങ്ങൾക്ക് ആഹാരമായി ലഭിച്ചതാണ്, അവർക്ക് അത് സമാനമുള്ളതായി പരസ്പരം സമാനമുള്ളതായി നൽകിയതാണ്, അവർക്ക് അവിടെയുണ്ട് അസ്വാജും മുത്തഹറ വിശുദ്ധരായ ഇണകൾ, വഹും അവര് ഫീഹാ ആ സ്വർഗത്തിൽ ഹാജിദൂവൻ അവർ അതിൽ സ്ഥിരവാസികളാണ്. അവ ഖുർആനെ നിഷേധിച്ചവർക്ക് നരകമാണ് ഗന്ധകവും മറ്റും കല്ലുകളും ഒക്കെ ഇട്ട് പഴിപ്പിക്കുന്ന ചൂടുള്ള തീയെ നോവേറിയ നരകമാണ്. എന്നാലോ ഈ ഖുർആനിനെ അംഗീകരിച്ചവർക്ക് ആ ഖുർആനിത പ്രഖ്യാപിക്കുന്നു, ആ സത്യവിശ്വാസികൾക്കും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചവർക്കും സന്തോഷ വാർത്ത അറിയിക്കുക, അവർക്ക് സ്വർഗമുണ്ട്. ആ സ്വർഗത്തിനെ വർണ്ണിച്ചപ്പോ ഇവിടെ പറഞ്ഞു താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങള്, ആ അതിനെ കുറിച്ചൊക്കെ ഹദീസ് തഫ്സീറിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. മിസ്ക്, കസ്തൂരിയുടെ അരുവികൾ, അവിടെ നമ്മളിങ്ങനെ ഇവിടുത്തെ പോലെ പുഴ ഒഴുകുക എന്നല്ല, അപ്പൊ പാല് കിട്ടും സ്വർഗത്തിന്, അത് പശുവിനെ കറന്നെടുക്കുന്ന പാലല്ല, പാലിന്റെ പുഴയായിരിക്കും, തേന് കിട്ടും. അത് നമ്മളേതെങ്കിലും ഈ പറയുന്ന തേനീച്ച കൂട്ടിന്ന് പിഴിഞ്ഞെടുക്കുന്ന തേനല്ല, തേനിന്റെ ആറുകളാണ്. നമുക്ക് അങ്ങനെയുള്ള പാനീയങ്ങളൊക്കെ അവിടുത്തെ ആറുകളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അത്തരം മലകളിൽ നിന്നാണ് അത് വരുന്നത് എന്നൊക്കെ തഫ്സീറുകളിലും ഹദീസുകളിലും ഒക്കെ ഒരുപാട് വിശദീകരണങ്ങൾ കാണുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ എന്റെ കയ്യിലുണ്ടെങ്കിലും വിശദീകരിക്കാന്നല്ല, ഇനി ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് അപ്പോഴൊക്കെ പറയാം. അപ്പൊ പറഞ്ഞെന്താ പറഞ്ഞാല് അങ്ങനെയുള്ളതാണ് തജ്രീമിൻ തഹ്തിഹാൽ അൻഹാർ അരുവികൾ ഒഴുകുന്നത്. വെറുതെ അതൊരു വലിയ മനസ്സല്ലേ, നല്ല എല്ലാം ഇങ്ങനെ ഒഴുകി കിട്ടുകയാണ്, നമുക്ക് എന്ത് കുടിക്കണം അതിന്റെ അരുവികൾ അതിലുണ്ട്, അതാണ് ആ സ്വർഗത്തിന്റെ പ്രത്യേകത. എന്നിട്ട് പറയാണ് അവിടെ വെച്ചിട്ട് പഴങ്ങൾ കൊടുക്കുവർക്ക്, മാങ്ങ കൊടുക്കും, ഉറുമാപ്പഴം കൊടുക്കും, ആപ്പിള് കൊടുക്കും, എല്ലാ പഴങ്ങളും കൊടുക്കാണ്. അപ്പൊ കാണുമ്പോ നമ്മളെ നാട്ടിലെ മാങ്ങ തന്നെ, നമ്മളെ നാട്ടിലെ മാങ്ങ പോലെ തോന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് ചോദിക്കും, ഇത് ഞങ്ങളെ നാട്ടിലെ മാങ്ങയാണല്ലോ, ഇത് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടിയ മാങ്ങയാണല്ലോ എന്ന് പറയും. പക്ഷെ സത്യത്തിൽ ഔത്തൂബിഹി മുത്തശാബിഹ സമാനമായ അതേ കളറുള്ള അതേ സ്വഭാവത്തിൽ മാങ്ങ കൊടുത്തു എന്നുള്ളൂ. പക്ഷെ അത് വളരെ വ്യത്യസ്തമായ രുചിയും വ്യത്യസ്തമായ ഘടനയുമുള്ള പഴങ്ങളായിരിക്കും അത്. നൂറുകണക്കിന് ഐറ്റ ആപ്പിൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു അല്ലേ, 100 ഉണ്ട് എന്നാണ് ഞാൻ വായിച്ചത്. അത്രയധികം ആപ്പിൾ, അതൊക്കെ വ്യത്യസ്ത രുചിയാന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ പടച്ച തമ്പുരാൻ ഈ ദുനിയാവിന്, ഈ പരീക്ഷണ ലോകത്ത് നമുക്ക് ഇത്രയേറെ പഴങ്ങളും ഇത്രയേറെ രുചികളും തന്നെങ്കിൽ, അള്ളാഹനെ അംഗീകരിച്ച് ജീവിച്ച നല്ല മനുഷ്യന്മാർക്ക് അള്ളാഹു തആല പരലോകത്ത് കൊടുക്കാൻ പോണ പഴത്തിന്റെ രുചി പറയണോ? നുസുലം ഏറെ പൊറുക്കുന്ന കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിരുന്നായിരിക്കും അത്. അതിനെ സംബന്ധിച്ച് ഒരു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ ഹദീസിൽ പറയുന്നത്, ലൈസ ഫിത്തുന്യാ മിനൽ ജന്നത്തി ശൈഉൻ ഇല്ലാ അസ്മാഹുഹാന, സ്വർഗത്തിലും ദുനിയാവിലും വെച്ചിട്ട് ആകെ ഒരു വ്യത്യാസം, അതിന്റെ പേരുണ്ട്, മാങ്ങാന്നുള്ള പേരേ ഉള്ളൂ, സാധനം പേരേ, വെറും അസ്മാഹു അതിന്റെ പേര് മാത്രം, ദുനിയാവിൽ നിന്ന് അതിന്റെ പേര് മാത്രമേ ഉള്ളൂ, അതിന്റെ രൂപമൊക്കെ ഉണ്ടാവും, സാധനം രുചി വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയിപ്പിക്കുന്നത്. അതായത് ഇപ്പൊ എപ്പോലു ഹാദല്ലദി ഉത്തീനാമിൻ കബിലു ഫതഖൂലുൽ മലായികത്തു, ഈ പഴങ്ങളാണ് കൊടുക്കുമ്പോ അവര് പറയും ഊത്തീനാ ബിഹിമിൻ കബിലു, ഇത് ഞങ്ങൾക്ക് മുമ്പ് കിട്ടിയതാണല്ലോ എന്ന് സ്വർഗവാസികൾ പറയും. അപ്പൊ ഫതഖൂലുൽ മലായികത്തു, അപ്പൊ മലക്കുകൾ പറയുമത്ര, കുൽ തിന്നടോ, തിന്ന്, ഫല്ലൗനു വാഹിദുൻ നിറം ഒരുപോലെ ആയിരിക്കാം, പക്ഷേ മുഖ്തലിഫുൻ അതിന്റെ രുചി വ്യത്യസ്തമാണ്, അതിന്റെ രുചി വ്യത്യസ്തമാണ്. ഹദീസിൽ പഠിപ്പിക്കുന്നു, നമ്മൾ ഇതൊക്കെ പഠിക്കണം, ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. നമുക്ക് നല്ല വില കൂടിയ പഴങ്ങൾ തിന്നാൻ കഴിയാതെ വരുമ്പോ നമ്മൾ ആലോചിക്കണം, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പരലോകത്ത് സ്വർഗത്തിലെത്തുമ്പോ ഒരുപാട് രുചികളുള്ള പഴങ്ങൾ തിന്നാ, ഇപ്പൊ പ്രായമുള്ള ആളുകളൊക്കെ ഷുഗർ കൊണ്ട് പല പഴങ്ങൾ തിന്നായിരിക്കണ്ടല്ലോ, ബേജാറാവണ്ട. നമ്മൾ ഖുർആൻ അംഗീകരിച്ച് നല്ല ജീവിതം നയിച്ചാൽ ഒരു ഷുഗറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, പ്രഷറും ഇല്ലാത്ത സ്വർഗത്തിൽ ഇഷ്ടം പോലെ നമുക്ക് ഭുജിക്കാൻ കഴിയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇവിടെ ഈ ആയത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ അടുത്ത ആയത്ത്, ഇന്ന അല്ലാഹ ലാ യസ്തഹി അയ് യളിബ മസലൻ മാ ബഗൂലത്തൻ ഫമാ ഫൗകഹ فأما الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين ഓദന ഇല്ല, അവിടെ ഇരുന്ന് ഓത്, ഞാൻ ഓദന കൂട്ടത്തിൽ നിങ്ങൾ ഓടിക്കോളെ അവിടെ ഇരുന്ന് കേട്ടോ, ഖുർആൻ ഓതിട്ട് ഈ ഒരു മണിക്കൂർ സജീവാക്കണം. ഒന്നുകൂടി ഞാൻ ഓതിത്തരാം, എന്റെ ഓത്തത്ര ഭംഗിയുള്ളതൊന്നുമല്ല, പക്ഷെ ഞാൻ ആ പദങ്ങൾ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ഓതിത്തരാണ്. നിശ്ചയമായും അല്ലാഹു ലാ യസ്തഹി, അവൻ ലജ്ജിക്കുന്നില്ല, അയ്യദ്രിബ മസല ഉദാഹരിക്കുന്നതിന് വേണ്ടി, ഉദാഹരിക്കാൻ അല്ലാഹുവിനെ ലജ്ജിക്കുന്നില്ല, മാ ബഹൂലത്തൻ ഒരു കൊതുകിനെ, ഫമാ ഫൗകഹ അതിലും നിസ്സാരമാ അതിന് മേലെ എന്നാണെങ്കിലും കൊതുകിന്ന് താഴെ പറഞ്ഞപ്പോ അതിന്റെ താഴെ എന്നുള്ള അർത്ഥത്തിലാ, അതിനേക്കാൾ നിസ്സാരമായതിനെയും ഉദാഹരിക്കാൻ അല്ലാഹു ലജ്ജിക്കുന്നില്ല. ഫമ്മല്ലദീനാമിനു എന്നാൽ വിശ്വാസികളെ, പയ്യവലമൂന അവരറിയുന്നു, അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം അത് അവരുടെ റബ്ബിൽ നിന്നുള്ള സത്യമാണെന്ന്. വമ്മല്ലദീന കഫറു എന്നാൽ സത്യനിഷേധികളെ, പയ്യഖൂലൂന അവർ പറയും, മാദാ അറാദല്ലാ അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചത്, ബിഹാദാ ഇത് മുഖേന മസല ഈ ഉപമ കൊണ്ട് അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അവർ ചോദിക്കും. യുളില്ലു ബിഹി കസീറ അതുവഴി കുറെ പേരെ വഴികേടിലാക്കുന്നു, വയഹദി ബിഹി കസീറ ഒട്ടനവധി പേരെ സന്മാർഗത്തിലാക്കുന്നു, ഒമാ യുളില്ലു വഴി തെറ്റുന്നില്ല, ഇല്ല അൽഫാസിഖീൻ അധർമ്മകാരികളല്ലാതെ വഴി തെറ്റുന്നില്ല. സഫിലോക്കണില്ലേ, ഒന്നും കൂടി ഞാൻ അർത്ഥം പറഞ്ഞുതരാം, ഇപ്പൊ തന്നെ പഠിക്കണം ഈ അർത്ഥ വാക്കുകളൊക്കെ, കുറച്ച് കഴിയുമ്പോൾ എന്നാലും പഠിക്കട്ടോ. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ലാ യസ്തഹി ഹയാ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഉദാഹരണം, അത് നിർബോസലാം നമുക്ക് ഉദാഹരിക്ക, അള്ളാഹു ഉദാഹരിക്കാൻ ലജ്ജിക്കുന്നില്ല, മാ ബഹൂല ബഹൂല കൊതുക് ഒരു കൊതുകിനെ, മമാ ഫൗകഹ അതിലും നിസ്സാരമായതിനെയും, ഫമ്മല്ലദീനാമനു എന്നാൽ സത്യവിശ്വാസികളെ, പയ്യവലമുന അവരറിയുന്നു, അന്നഹുൽ ഹഖ്മു മിർ റബ്ബിഹിം അത് അവരുടെ തങ്ങളുടെ നാഥനിൽ നിന്നുള്ളതാണെന്ന് അവരറിയും, അമ്മല്ലദീന കഫറു എന്നാൽ സത്യനിഷേധികൾ അവർ ചോദിക്കും, അവർ പറയും ഈ ഉപമ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചെന്ന് അവർ ചോദിക്കും. യുളില്ലു ബിഹി കസീറ, അതുവഴി ധാരാളം പേരെ സന്മാർഗത്തിലാക്കുന്നു. യുളില്ലു ബിഹി കസീർ, അതിൽ നിന്ന് ധാരാളം പേരെ വഴികേടിലാക്കുന്നു. ധാരാളം പേരെ സന്മാർഗത്തിലാകുന്നു. അധർമ്മകാരികളല്ലാതെ വഴികേടിലാകുന്നില്ല. അതെന്തായി പറഞ്ഞേ, വിശുദ്ധ ഖുർആനിലെ പല ഭാഗത്തും പല ഉദാഹരണങ്ങള്, ചില ചെറിയ ജീവികളെ സംബന്ധിച്ച്, പല വസ്തുക്കളെ സംബന്ധിച്ച് ഒരുപാട് ഉദാഹരണങ്ങൾ മനുഷ്യന്മാർക്ക് തിരിയാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഇതിന്റെ മുമ്പുള്ള ആയത്തുകളിലും ചില ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് മക്കയിലെ മുശ്രിക്കുകൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടണ്ടേ? അപ്പൊ അവര് പറഞ്ഞു, ഏയ് അള്ളാഹുലോ, രാജാതിരാജനായ അള്ളാഹുവിന് ഈ കൊതുകിനെ ഉദാഹരിക്കുക, എട്ടുകാരിയെ ഉദാഹരിക്കുക, ഇതൊക്കെ അള്ളാഹു അള്ളാഹുവിന്റെ നിലവാരത്തിന് പറ്റിയതാണോ? അള്ളാഹു പറ്റിയതാണോ ഈ കൊതുകിനെ ഉദാഹരിക്കുക, അതേപോലെ ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉദാഹരിക്കുക, ഇതൊക്കെ രാജാതിരാജനായ പറ്റിയ ആൾതാണോ എന്ന മട്ടും. ഇപ്പൊ ഖുർആനിൽ പറയും ഒരുപാട് ആയത്തുകളാ ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ ഖുർആനിൽ ഒരുപാട് ഒരുപാട് ഇത്തഹദത്ത് ബൈതൻ വ ഇന്ന ഔഹനൽ ബുയൂത്തില ബൈതുൽ അങ്കബൂത്ത്. അത് പറഞ്ഞാലേ, സത്യനിഷേധികൾ അള്ളാഹുവിനെ കൂടാതെ രക്ഷകരായി ഭരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ ചിലന്തിയെ പോലെയാകുന്നു. അവരൊരു വീടുണ്ടാക്കി, വീടുകളിൽ ഏറ്റവും ദുർബലമായത് ചിലന്തിയുടെ വീടാണല്ലോ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞാണ്. അതുപോലെ യാ അയ്യുഹന്നാസ് നുരിബ മസലം ഫസ്തമിഉ ലഹു ഇന്നല്ലദീൻ തദൂന മിൻ ദൂനില്ലാ ലം യഖ്ലുഖൂ ദുബാബ, അവരൊരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ഒലയിത്തമയോലഹു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരൊരു ഇച്ഛയെ ഇങ്ങനെ ഒരേ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ എന്നെ പറയാൻ നേരല്ല, കയ്യിലുണ്ടെങ്കിലും പറയാൻ നേരല്ല, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആൻ പറഞ്ഞു, അതിനെയാണ് ഇവര് വിമർശിച്ച്. അപ്പൊ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിനെ ഈ ആളുകള് ഖുർആൻ കൊതുകിനൊക്കെയാണോ ഉദാഹരിക്കണമെന്ന് ചോദിക്കുന്ന ഈ മനുഷ്യന്മാർക്ക് കൊതുകിന്റെ ഒരു ചിറകോ കൊമ്പോ ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ വ്യഹലക്കൂതു ബാബ, ഇവർക്ക് ഒരു കൊതുകിനെ പോലും സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. മനുഷ്യർക്ക് ഉദാഹരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല സത്യനിഷേധികളുടെയും കാഫിറുകളുടെയും ധമ്മാടികളുടെയും ഫാസിക്കുകളുടെയും നിലപാടുകളെ വളരെ വളരെ ഇതായിട്ട് നികൃഷ്ടമായ അവരുടെ നിലപാടുകളെ സൂചിപ്പിക്കാനാണ് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ആ ഉദാഹരണത്തിൽ നിന്ന് സത്യം മനസ്സിലാക്കി സത്യവിശ്വാസികൾക്ക് മനസ്സിലാവും ഇതൊക്കെ അത്ര എത്രാന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഈ ഉദാഹരണത്തിലൂടെ ഒരുപാട് പേർക്ക് സന്മാർഗ ദർശനം കിട്ടും. സത്യനിഷേധികൾക്കോ ഈ ഉദാഹരണം വഴികേടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതാ പറഞ്ഞേ, കുറെ പേരെ വഴികേടിലേക്കാണ് നയിക്കുന്നത്. ഇങ്ങനൊക്കെ ഉദാഹരണം പറഞ്ഞിട്ടും ആ ഉദാഹരണത്തിനെയും വിമർശിക്കാൻ വേണ്ടി പോവുകയാണ് ഇവർ ചെയ്തത്. പകരം ആ ഉദാഹരണത്തിൽ നിന്ന് സത്യം മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് വരികയും ഖുർആനിന്റെ വക്താവായി മാറുകയല്ലേ ഇവർ ചെയ്യേണ്ടത്? പക്ഷെ ഇവര് അള്ളാഹുവിനെ പരിഹസിക്കാനും ഖുർആനെ നിഷേധിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഖുർആന്റെ ഒരു സമീപനത്തെ കുറിച്ച ചർച്ചയിലാണ് ഇത് പറയുന്നത്. ആ ഫാസിക്കുകൾ ഫാസിക്കുകളല്ലാതെ വഴിപിടച്ചു പോകൂല. സത്യം മനസ്സിലായ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയും. സത്യത്തെ മനസ്സിലായിട്ടും നിഷേധിക്കുന്ന ആളുകളാണ് ഈ അധർമ്മകാരികളായ ഫാസിക്കുകൾ. വിശുദ്ധ ഖുർആൻ പറയുന്ന ആ ഫാസിക്കാരാന്നറിയോ, അല്ലദീന യംഖുലൂന അഹദല്ലാഹി മിൻ ബാദി മീസാഖിഹി വയഖ്തൗന മാ അമറല്ലാഹു ബിഹി അയ്യുസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ഹുമുൽ ഖാസിറൂൻ. നൂറി നോക്കേ, الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل ويفسدون في الارض اولئك هم الخاسرون. الذين فاسقون ആരാണ് അറിയാമോ, ينقضون عهد الله ينقضون ലംഘിക്കുന്നവരാണ്, عهد الله അല്ലാഹുമായുള്ള കരാർ ലംഘിക്കുന്നവരാണ് അവര്. മിമ്പാദി മീസാക്കിഹി ആ കരാറ് ഉറപ്പിച്ചതിന് ശേഷം അള്ളാഹുമായുള്ള കരാറിലെ ലംഘിക്കുന്നവരാണ് അവര്. വയഖ്തൗന അവർ ഛേദിക്കുന്നു മുറിക്കുന്നു മാ അമറ അല്ലാഹു അള്ളാഹു കൽപ്പിച്ചതിനെ ബിഹി അയ്യൂസല ബന്ധം ചേർക്കാൻ കൽപ്പിച്ചതിനെ അവർ മുറിക്കുകയും ചെയ്യുന്നു. വയുഫ്സിദൂന അവർ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നു ഫിൽ അർദി ഭൂമിയില് ഉലൈക ഹുമുൽ ഖാസിറൂൻ അവരാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിയവര്. ഫാസിക്കളുടെ സ്വഭാവം എന്താണ്? അല്ലദീന യൻഖുദൂന അഹദ അല്ലാഹ് അള്ളാഹുമായുള്ള കരാറിനെ ലംഘിക്കുന്നവരാണ് അവര്. മിമ്പാദി മീസാക്കി അത് ഉറപ്പിച്ചതിന് ശേഷം അള്ളാഹു ബന്ധം ചേർക്കാൻ കൽപ്പിച്ചതിനെ മുറിക്കുന്നവരാണവര്. വയുഫ്സിദൂന ഫിൽ അർദി, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. മൂന്ന് സവിശേഷത പറഞ്ഞു. ഉലാഇകഹുൽ ഖാസിറൂൻ, സത്യത്തിൽ യഥാർത്ഥ നഷ്ടം ഭവിച്ചവർ അവർ തന്നെയാണ്. ഒന്നെന്താ പറഞ്ഞത്? അള്ളാഹു കരാർ ഉറപ്പിച്ചതിനു ശേഷം ആ കരാറിനെ ലംഘിച്ചവര്. രണ്ട്, അള്ളാഹു ബന്ധം ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ മുഹിച്ചു കളഞ്ഞവര്. മൂന്ന്, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകള് അവരാണ് ആ ഫാസിക്കുകള്. വിശുദ്ധ ഖുർആൻ ഈ കാര്യം വളരെ കൃത്യമായി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഭാഗം. ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട. ഒന്നാമത്, നമ്മൾ അള്ളാഹു നമ്മളിൽ നിന്നൊരു വലിയ കരാറിനേറ്റെടുത്തു. ആ കരാർ എന്താന്ന് പറഞ്ഞാൽ, നമ്മളെ സൃഷ്ടിച്ച് മനുഷ്യർ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച് മലക്കുകളോട് സുജൂദി ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം മൊത്തം മനുഷ്യ സമൂഹത്തോട് അള്ളാഹു തആല ചോദിച്ചു, എന്ത്? വൈദ അഹദ റബ്ബുക മിം ബനി ആദമ മിൻ ലുഹൂരിഹിം ദുരിയത്തുഹും വഅഷ്ഹത്തുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും. ഞാൻ നിങ്ങളുടെ നാഥനല്ലേ? അതെ എന്ന് മനുഷ്യൻ. നമ്മൾ പണ്ടേ അള്ളാഹുവിന് അവന്റെ, അതുകൊണ്ടാണല്ലോ മനുഷ്യന്മാരുടെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഒരു ദൈവബോധത്തിന്റെ ഒരു അംശമുണ്ട്. അതിനെ ബോധപൂർവം നിഷേധിക്കാനാണ് മറ്റൊരു ശ്രമിക്കുന്നത്. ദൈവബോധം എന്ന് അവരുടെ മനസ്സിലൊക്കെ കിടക്കുന്നത്, അതിനെ ബോധപൂർവം നിഷേധിക്കാനാണ് ശ്രമിക്കുന്നത്. ആ കരാറ്, അള്ളാഹു അല്ലേ നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുതെന്ന് നിങ്ങളോട് കൽപ്പിക്കാനുള്ള പരമാധികാരിയും, നിങ്ങൾ വണങ്ങേണ്ടവനും വഴങ്ങേണ്ടവനും, നിങ്ങൾ വിധേയപ്പെടേണ്ടവനും സർവശക്തനായ അള്ളാഹു തആല മാത്രമല്ലേ എന്ന ചോദ്യത്തിന് അതേ എന്ന് മറുപടി കൊടുത്ത കരാർ ഉറപ്പിച്ചതാണ്, ആ കരാറിന് ലംഘിച്ചവരാണ് ഇവര്. അതേപോലെ തന്നെ കരാറുകളെ ലംഘിച്ച ആളുകൾ, ഇത് വേറെ കരാറുകളെയും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സൂറത്തുർ റാദില് വിശുദ്ധ ഖുർആനിൽ രണ്ട് വിഭാഗം ആളുകളെ വിശദീകരിക്കുന്നു. സൂറത്തുർ റാദിൽ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. 19 മുതൽ 25 വരെയുള്ള ആയത്തുകൾ സൂറത്തുർ റാദ് എടുത്ത് പരിശോധിച്ചാൽ സത്യവിശ്വാസികളുടെ ഒരു നിലപാടും അതിന് വിരുദ്ധമായ ധിക്കാരികളുടെ നിലപാടും രണ്ടായിട്ട് വിശദീകരിക്കുന്നു. സത്യവിശ്വാസികളുടെ നിലപാട് പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് അല്ലദീന യൂഫൂന ബിഅഹ്ദില്ല, സത്യവിശ്വാസികൾ കരാറുകൾ പാലിക്കുന്നവരാണ്. അത് ഉറപ്പിച്ചതിനു ശേഷം ലംഘിക്കാത്തവരാണ്. വല്ലദീന യസ്ലൂനമാ അമറല്ലാഹു ബിഹി അയ്യൂസല, ബന്ധം ചേർക്കാൻ കൽപ്പിച്ചതിനെ ബന്ധം ചേർക്കുന്നവരാണ്. വയഖ്ഷൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുന്നവരാണ്. വയഖാഫൂന സുഅൽ ഹിസാബ്, വളരെ ഗൗരവമുള്ള അല്ലെങ്കിൽ നീചമായ ആ വിചാരണയെ ഭയപ്പെടുന്നവരാണ് സത്യവിശ്വാസികൾ. അതേസമയം മറ്റവരെ കുറിച്ച് പറഞ്ഞപ്പോഴോ അതിന്റെ തൊട്ടടുത്ത 25-ാമത്തെ ആയത്തിൽ പറയുന്നു, വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബാദി മീസാഖിഹി, അള്ളാഹുമായുള്ള കരാർ ഉറപ്പിച്ചതിന് ശേഷം അതിനെ ലംഘിക്കുന്നവരാണ്. എന്നിട്ട് അള്ളാഹു ബന്ധം ചേർക്കാൻ കൽപ്പിച്ചതിനെ ലംഘിച്ചവരാണ് അവര്. ദൂരപ്പില്ലാർന്ന് ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുന്നവരാണ്. അവർക്കാണ് അള്ളാഹുവിന്റെ ശാപം, അവർക്കാണ് ഏറ്റവും മോശമായ ഭവനം സങ്കേതം. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ ആ കാര്യങ്ങള് ഒരുപാട് ഭാഗത്ത് പറയുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഖുർആൻ മുഴുവൻ പഠിക്കാൻ തീരുമാനിച്ചവരല്ലേ, ഇനിയൊക്കെ അതിൽ വരും, അപ്പൊ നമുക്കതില് പഠിക്കാൻ കഴിയും. അടുത്ത ഒരായത്തും കൂടി, രണ്ടായത്തും കൂടി എനിക്ക് എടുക്കേണ്ടത് നോക്കൂ. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതൻ ഫഹിയാകും സുമ്മ യുമീതുകും സുമ്മ യുഹയീകും സുമ്മ ഇലൈഹി തുർജഊവൻ. കൈഫ തക്ഫുറൂന ബില്ലാഹ്, കൈഫ എങ്ങനെ തക്ഫുറൂന, നിങ്ങൾ നിഷേധിക്കും ബില്ലാഹി അള്ളാഹുവിനെ, വക്കുന്തും അംവാത, നിങ്ങൾ ജീവനില്ലാത്തവരായിരുന്നു, ഫഹിയാക്കും നിങ്ങൾക്ക് ജീവൻ നൽകി, സുമ്മ യുമീത്തുക്കും പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കും, സുമ്മ യുഹീക്കും പിന്നെ അവൻ നിങ്ങളെ ജീവിപ്പിക്കും, സുമ്മ ഇലൈഹി പിന്നെ അവങ്കലേക്ക് തുർജവും, നിങ്ങൾ മടക്കപ്പെടും. ഈ ഒരായത്ത് എടുക്കണുള്ളൂ, നോക്കൂ നല്ല മനസ്സിലാക്കാം. അടുത്ത ക്ലാസ് നാളെ എടുക്കാം. കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കാനാകും, വക്കുന്തും നിങ്ങൾ ആയിരുന്നല്ലോ അംബാത്ത, ജീവനില്ലാത്തവരായിരുന്നല്ലോ, ഫഹിയാക്കും അവൻ നിങ്ങൾക്ക് ജീവൻ നൽകിയില്ലേ, സുമ്മ യുമീത്തുക്കും പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കും, സുമ്മ യുഹയിക്കും പിന്നെ അവൻ നിങ്ങളെ ജീവിപ്പിക്കും, സുമ്മ ഇലൈഹി തുർജഊൻ പിന്നെ അവങ്കലേക്ക് നിങ്ങൾ മടക്കപ്പെടും. നിങ്ങൾ പണ്ട് ജീവനില്ലായിരുന്നു, നിങ്ങൾക്ക് ജീവൻ നൽകിയില്ലേ, പിന്നെ നിങ്ങളെ വീണ്ടും അവൻ മരിപ്പിക്കുന്നു. നിങ്ങൾ എത്ര കെങ്കേമനാകട്ടെ, എത്ര വലിയ ആളാകട്ടെ, അള്ളാഹു തആല നിങ്ങളെ മരിപ്പിക്കുന്നു. പിന്നെ അവൻ നിങ്ങളെ അങ്ങനെ മരിപ്പിച്ചതിന് ശേഷം വീണ്ടും അള്ളാഹു തആല നിങ്ങളെ ജീവിപ്പിക്കുകയും അവങ്കിലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നു. അതാണ് ഖുർആനിലെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അമത്തിന് സിനത്തൈൻ വഹയൈത്തന സിനത്തൈൻ, അമത്തന സിനത്തൈനി വഹയൈത്തന സിനത്തൈൻ, രണ്ടു തവണ നിങ്ങളെ ജീവിപ്പിക്കുന്നു, രണ്ടു തവണ നിങ്ങളെ മരിപ്പിക്കുന്നു. ഇതിന്റെ തഫ്സീറിൽ പറയുന്നത് ഈ ആയത്തിനെ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ ജീവനില്ല മരിച്ചെടുക്കായിരുന്നു, പിന്നെ വീണ്ടും നിങ്ങളെ പിന്നീട് ദുനിയാവിൽ നിന്ന് മരിപ്പിക്കും, ജീവനില്ലാത്തടത്ത് നിങ്ങളെ ജീവിപ്പിച്ചു, വീണ്ടും നിങ്ങളെ രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കും എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, നമ്മൾ ആരാന്ന് പറയാൻ കഴിയാത്തൊരു കാലം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ പോയി, അവർ 50 വയസ്സുള്ള ആള്, 50 വയസ്സുള്ള ആൾക്ക് പിന്നെ ഇപ്പൊ അതിന്റെ ഒരു കൊല്ലം മുമ്പ് അയാൾ ആരായിരുന്നു, അയാൾ എവിടെയായിരുന്നു, എന്തായിരുന്നു, ഒന്നുമല്ലല്ലോ, നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ 50 വയസ്സുള്ള ആരോ 10-60 കൊല്ലം കഴിഞ്ഞാൽ അയാൾ അവിടെ എന്തായിപ്പോ നമുക്കറിയണാണ്. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയാണ് എങ്ങനെ നിങ്ങൾക്ക് അള്ളാഹിനെ നിഷേധിക്കാൻ കഴിയും. നിഷേധിക്കാൻ തന്നെ അള്ളാഹ് ഇല്ല എന്നുള്ളത് മാത്രല്ല, അള്ളാഹുവിന്റെ പരമാധികാരത്തെ നിഷേധിക്കൽ, അവന്റെ സവിശേഷതകളെ നിഷേധിക്കൽ, അവനെ അംഗീകരിക്കുന്നതിനെ നിഷേധിക്കൽ, അവന് പങ്കുചേർക്കൽ, ഇതൊക്കെ കൈഫതക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾക്ക് എങ്ങനെ അള്ളാഹിനെ നിഷേധിക്കാൻ കഴിയും. അവനല്ലേ ഈ ആകാശത്തെ സൃഷ്ടിച്ചത്, ഈ ഭവനത്തെ സൃഷ്ടിച്ചത്, നിങ്ങളെ പടച്ചത്, നിങ്ങളെ ജീവിപ്പിച്ചത്, നിങ്ങളെ മരിപ്പിക്കുന്നത് എല്ലാം ആ അള്ളാഹു അല്ലേ. ആ അള്ളാഹുവിനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ എന്താ ഉള്ളത്? അം ഖുലിഖു മിൻ ഗൈരി ശൈഇന് ഹുമുൽ ഖാലിഖൂൻ അം ഖലഖു സമാവാത്തി വൽ അർള ബല ലാ യൂഖിനൂൻ. സൂറത്ത് തൂറിൽ നമ്മൾ പഠിച്ചു അല്ലേ, അതെന്താ പറഞ്ഞേ, നിങ്ങൾ അം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ വേറെ വല്ലവരെ സൃഷ്ടിച്ചതാണോ, അതോ നിങ്ങൾ സ്വയം സൃഷ്ടിക്കപ്പെട്ടതാണോ, നിങ്ങളാണോ ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ഇതൊക്കെ ആരുണ്ടാക്കി, ഈ പ്രപഞ്ചത്തിന്റെ 1000 വസ്തുക്കളുടെ പിന്നിൽ പൊടിഞ്ഞു കിടക്കുന്ന അത്ഭുതകരമായ സൃഷ്ടികർത്താവിന്റെ സൃഷ്ടി വൈഭവത്തിന്റെ പിന്നിലെ ശക്തിയെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? കോടാനുകോടാനുകോടി നക്ഷത്രകോളങ്ങളെയും കോടിക്കണക്കായ മനുഷ്യമനുഷ്യത്തെയും ഒക്കെ സൃഷ്ടിച്ചതിന്റെ പിന്നിലെ സൃഷ്ടികർത്താവിനെ നിഷേധിക്കാൻ നിങ്ങളുടെ പക്കൽ എന്ത് തെളിവാവുള്ളത്? കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങൾക്ക് എങ്ങനെ അള്ളാഹിനെ നിഷേധിക്കാൻ കഴിയും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഈ നിങ്ങളെ അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റിയ ആളുകൾക്ക് ഒന്നും അല്ലാത്തടത്ത് നിന്ന് സൃഷ്ടിച്ച് നിങ്ങൾ എത്ര കെങ്കേമനാണെങ്കിലും നിങ്ങളെ പിടിച്ച് മരിപ്പിക്കണം അള്ളാഹ്ക്ക്, സുമ യുഹയിക്കും, പിന്നെ ജീവിപ്പിക്കാൻ ഒരു പ്രയാസമില്ല. അതാ ഖുർആൻ പറഞ്ഞ കമാ ബദഅക്കും തഊദു, നിങ്ങളെ സൃഷ്ടി ഘടന തുടങ്ങിയതുപോലെ നിങ്ങളെ മടക്കാനും അള്ളാഹ്ക്ക് പറ്റൂ. വഹു അഹ്വനു അലൈഹി, ആദ്യം സൃഷ്ടിക്കുന്നതിനേക്കാൾ പ്രയാസമൊന്നും ഞങ്ങളെ രണ്ടാമത് സൃഷ്ടിക്കാൻ, ഒന്നുമില്ലാത്തടത്ത് നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച അള്ളാഹ്ക്ക് രണ്ടാമത് നിങ്ങളെ പടക്കാൻ ഒരു പ്രയാസമില്ല. തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മളെ ക്ലാസ് ഉണ്ടപ്പോ ഇതിന്റെ വിശദീകരണങ്ങളോട് കൂടി നമുക്ക് പോകാൻ കഴിയും. എന്റെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ ഞാൻ കാര്യങ്ങൾ നിങ്ങളോട് മുമ്പിൽ പറയാം. ആ കാര്യങ്ങളിൽ ഒന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരമാവധി ലൈവിൽ തന്നെ വരും. യൂട്യൂബിൽ ഉണ്ടാവും, ഇൻഷാല്ലാ 1000 ആക്കാനുള്ള സൂം 1000 ആക്കാനുള്ള ശ്രമം നടത്തുന്ന ഒരുപക്ഷെ നാളെ കായി വരും. എന്നാൽ യൂട്യൂബിൽ ലൈവിൽ ആ മജ്ലിസിൽ ഇരിക്കുമ്പോൾ പർക്കത്ത് കിട്ടണമെങ്കിൽ ലൈവിൽ തന്നെ ഉണ്ടാവണം, മുടങ്ങാതിരിക്കണം. രണ്ടാമത്തെ കാര്യം, കുടുംബത്തെ ഇത് കേൾപ്പിക്കാൻ ശ്രമിക്കണം. നമ്മൾ കുറെ വയസ്സന്മാരും ചെറുപ്പ ആളുകളും മാത്രമേ ഇത് കേട്ടാ പോരാ, നമ്മളെ മക്കളെ നമ്മളെ ചെറുമക്കളൊക്കെ ഇത് കേൾപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത് അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം, ആ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മാത്രമല്ല അത് ഒഴിവുള്ള സമയം കിട്ടിയാൽ, നിങ്ങൾ ഞങ്ങൾ 1 മണിക്കൂറിനും ഞാൻ അപ്പുറം പോകണമെന്ന് പറഞ്ഞു, ഒഴിവുള്ള സമയം കിട്ടിയാൽ യൂട്യൂബ് തുറന്നിട്ട് എന്താണ് പറഞ്ഞത്, ഏതൊക്കെ ആയത്തുകളാണ് എന്നൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പൊ പേരും കടലാസ് ഇരുന്നിട്ട് പറയാനുള്ള നമുക്ക് കഴിയില്ല, കാരണം നമ്മളൊരു പേജ് വെച്ചൊരു ദിവസം പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 30 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത് തീർത്തരും വേണം. അത് അതങ്ങനെ തന്നെ ഒരു അതിന്റെ ഒരു അട്രാക്ഷനാണ്, തീർക്കാനും കഴിയും, സുഖമായി പഠിപ്പിക്കാൻ കഴിയും. മുഴുവൻ കുറച്ചും നിങ്ങളെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്കൊക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് പറഞ്ഞ വാക്കുകൾ ആയിരിക്കും ഒക്കെ അടുത്തയിലുണ്ടാവും, അപ്പൊ വളരെ ഈസി ആയിരിക്കും. അള്ളാഹു തആല വളരെ എളുപ്പത്തിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ 3 ആളുടെ നമ്പറും നിങ്ങൾക്ക് തരാനുള്ള ഏർപ്പാട് ഞാൻ പറയാം. ഞങ്ങളെ അവിടെ വിളിച്ച് പറയുകയോ വാട്സപ്പ് വിളിക്കാൻ നിൽക്കണ്ട, വിളിച്ചാൽ ഞങ്ങൾ കുടുങ്ങിപ്പോവും. വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം, ആ ചോദ്യങ്ങൾക്ക് ഞങ്ങളെ ഒഴിവിനനുസരിച്ച് തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യാം, ഞങ്ങളൊക്കെ മറുപടി നൽകാം. അതായത് ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഞങ്ങളെ വാട്സപ്പിൽ നമ്പറിൽ നിങ്ങൾ ചോദിച്ചാൽ ചോദ്യങ്ങളുടെ മറുപടികൾ നൽകാം. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട്, ഇതിലിങ്ങനെ ചോദിക്കാൻ പറ്റില്ല, 10, 2500, 2000 ആളുകൾ ലൈവിലുണ്ട്, 10-15000 ആളുകൾ കേൾക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. എണ്ണായിരത്തോളം 8000-ത്തിന്റെ താഴെ ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത്ഭുതം. അപ്പോ ഇതൊരു വലിയ സംഭവം തന്നെയാണ്. കാലിഫോർണിയയിലുള്ള ആളുകളും ഉണ്ട്, അമേരിക്കയിലുള്ള ആളുകളും ഇത് കേൾക്കുന്നുണ്ട്, ഗൾഫിലുള്ളവരും കേൾക്കുന്നുണ്ട്, കേരളത്തിന്റെ മുക്കുമൂലകളിലുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിത് മറ്റുള്ളവരെ എത്തിക്കാനും താക്കാം. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളൊക്കെ ഒരു കുടുംബത്തെയും കൂടി എന്ത് ചെയ്യണം, ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. അത് നമ്മളെ ദാവാ പ്രവർത്തന, ഒരു കുടുംബത്തെയും കൂടി ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. പിന്നെ ക്ലാസിന്റെ ഭംഗി ഇതൊന്നും നോക്കേണ്ട, ഖുർആന്റെ കാര്യങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യണം. ദുആ ചെയ്യണം, കാര്യമായി ദുആ ചെയ്യണം എന്ന് വീണ്ടും വീണ്ടും ഞാൻ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവർക്ക് ഇനി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകള് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചവനെ അവരുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകണേ. ഈ ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന, എന്റെ പഠന ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു സഹോദരന്റെ സഹോദരന്റെ സഹോദര പുത്രന് വലിയ അസുഖം, കോവിഡ് ബാധിച്ചിരിക്കുന്നു, പലർക്കും കോവിഡ് ബാധിച്ചിരിക്കുന്നു, പലരും കോവിഡ് ബാധിച്ച പ്രയാസത്തിലാണ്. അവരൊക്കെ ദുആ ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മജ്ലിസിന്റെ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും അള്ളാഹു തആല അത് കബൂലാക്കി പഠിച്ചോനെ. എല്ലാ മാരാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തി രക്ഷിക്കുമാറാകണേ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തി രക്ഷിക്കുമാറാകണേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അല്ലാ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. നരക ശിക്ഷയിൽ നിന്ന്, കബറിലെ ശിക്ഷയിൽ നിന്ന്, മഹ്ശറിന്റെ തീഷ്ണതയിൽ നിന്ന് അല്ലാ കാത്തി രക്ഷിക്കുമാറാകണേ. ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ നീ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. പഠിച്ചവനെ ഞങ്ങളുടെ ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ പാപങ്ങൾക്കുള്ള പരിഹാര മാർഗമാക്കണമേ. അള്ളാഹുവേ ഈ ഖുർആൻ പഠനം സ്വർഗപ്രവേശനത്തിന് കാരണമാക്കി തീർക്കുമാറാകണേ. സർവശക്തനായ റബ്ബേ ഈ ഖുർആൻ പഠനം നരകമോചനത്തിന് കാരണമാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവേ ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫയാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവേ എല്ലാവിധ തെറ്റുകളിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിക്കുമാറാകണേ. അല്ലാഹുമ്മ ജാലിൽ ഖുർആന ലിഖുലൂബിന ളിയാഅ വലിയ അബ്സാരിന ജലാഅ വലിയ അസ്ഖാമിന ദബാഅ വലിയ ദുനൂബിന മുമഖ്ഖിസ വാനിൻ നാരി മുഖല്ലിസ അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിന്ന അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബന യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തഖാ വല്ലഫാഫ വൽഇന اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا اللهم نجي اللهم اغفر لنا ذنوبنا يا رب العالمين اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم اشف امراضنا ويسر امورنا يا رب العالمين ربنا ظلمنا انفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم أقسم لنا من خشيتك ما تحول به بيننا وبين معصيتك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهبن به علينا مصائب الدنيا اللهم متعنا بأسمائنا وأبصارنا وقوتنا ما حييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا اكبر همنا ولا مبلغ علمنا ولا الى النار مصيرنا اللهم اشف امراضنا ويسر امورنا يا رب العالمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على سيدنا محمد وعلى ال سيدنا محمد سبحان ربي الذي ما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.